Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അത് മനസ്സിലാക്കണം. സ്വരാജ്യ കവന്മാര് ഇതിന്റെ പരമാർത്ഥത്തെ മനസ്സിലാക്കണം. ഉപാസനയെ കാമിക്കുന്നവൻ അതിന്റെ ഉപായത്തെ അനുഷ്ഠിക്കണം. നച്ചേത് വിജ്ഞായതേക്കോ ദോഷത്തെ. ഈ പരമാർത്ഥത്തെ അറിഞ്ഞില്ലെങ്കിൽ എന്താ ദോഷം? ശുനിതാത്ര ദോഷം ദൃഷ്ടാന്തം. ഇവിടെ ഉദാഹരണത്തിന് മനസ്സിലാക്കുക, പ്രജാ അന്വാവിശന്തി അനുവർത്തന്റെ യഥാ അനുശാസനം പറയുന്നു. ഇവിടെ ജനങ്ങളെ നോക്കുക, ഒരു രാജാവിന്റെ അധീനതയിലാണെങ്കിൽ രാജാവ് പറയുന്നതിന് രാജാവ് പറയുന്നിടത്ത് പോകണം, ജീവിക്കണം, അതെല്ലാം ചെയ്യണം. യഥാ അനുശാസനം അനുവാവിശ്യന്തി അനുവർത്തന്തി, രാജാവ് പറയുന്ന അനുസരിച്ച് ജീവിച്ചാലേ പറ്റും. യഥാഹ പ്രജ അന്യസ്വാമിനം മന്യമാൻ, ആ വേറെ യജമാനായി കാണുന്നു, എനിക്ക് വേറെ യജമാനാണെന്ന് കാണുന്നു, പറയുന്നൊക്കെ അനുസരിക്കുന്നു. സ്വസ്തി സ്വാമിനോ, തന്റെ യജമാനെ അനുസരിക്കുന്നു. യജമാനൻ പറയുന്നു, യജമാനന്റെ മുമ്പിൽ വളരെ അനുസരണമുള്ളവനായി അവൻ ശ്രമിക്കുന്നു. സ്വാമിനം മന്യമാനാസ്യഥാനുശാസനം, അവന്റെ എല്ലാ ആജ്ഞയും യഥാ തഥാ അന്വാവിശന്തി, അതെല്ലാം അതുപോലെ തന്നെ പരിപാലിക്കുന്നു. ആജ്ഞകളെ പരിപാലിക്കുന്നു, ആജ്ഞയെ പരിപാലിക്കുന്ന അജ്ഞന്റെ സ്വഭാവം എന്നാണ് പറയുന്നത്. അജ്ഞനാണ് അവന് ആവശ്യം തരുന്നത്, അജ്ഞനാണ് സ്വാമിയുള്ളത്, യജമാനുള്ളത്, അജ്ഞനാണ് ഭൃത്യഭാവമുള്ളത്, അജ്ഞനെയുള്ളൂ അത് ഭൃത്യഭാവം. ദേഹപ്രജാന്യ സ്വാമിനം മന്യ സ്വസ്യ സ്വാമിനെ യഥാനുശാസനം തഥാ തഥാ അന്വാശന്തിക്കും ഗമ്യമന്തം പ്രത്യന്തം ജനപദം ക്ഷേത്ര ഭാഗം ച അഭികാമാർത്തിന്യോ ഭവന്തി ആത്മബുദ്ധി അനുഗതം തം തമേവ ച പ്രത്യന്താദിം ഉപജീവന്തി. ഉപാസകൻ അതിന് സമമായി ലൗകികന്റെ കാര്യം പറയുന്നു. അവൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു, എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്നു, രാജാവിനെ സമീപിക്കുന്നു. രാജാവ് പറയുന്നു, നീ ഇന്ന രാജ്യത്ത് അവിടെ സേനാധിപതിയാകും, അല്ലെങ്കിൽ അവിടെ മന്ത്രിയാകും, അല്ലെങ്കിൽ അവിടുത്തെ മറ്റെന്തെങ്കിലും ഉദ്യോഗസ്ഥനാകും. അങ്ങനെ യജമാനൻ പറയുന്നതനുസരിച്ച് ഓരോ സ്ഥലത്ത് നിന്നും ഓരോ ഓരോന്നാകുന്നു. ഓരോ ജനപദ ക്ഷേത്രഭാഗം അഭികാമ്യ അർത്ഥിന്യു ഭവന്തി ആത്മബുദ്ധ്യാനുരൂപം. അല്ലെങ്കിൽ യജമാനിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളെ ആഗ്രഹിച്ചിട്ടായിരിക്കും യജമാനൻ പറയുന്നതൊക്കെ അവൻ അനുസരിക്കുന്നു. അർത്ഥിയാണ്, ആത്മബുദ്ധി അനുസരിച്ച് തന്റെ സങ്കല്പം അനുസരിച്ച് താൻ എങ്ങനെയാണോ ഇതിനെ കുറിച്ച് കാണുന്നത് അതിനനുസരിച്ച് തം തമേ വെച്ച പ്രത്യായം ഉപജീവനം, എന്തൊക്കെയാണോ ആചാരം തരുന്നത് അത് സ്വീകരിക്കുന്നു, എന്തൊക്കെയാണോ ആചാരം നിന്ന് നേടേണ്ടത് അതിനെ നേടുന്നു. അത് അർത്ഥി ആയിരിക്കുന്നു. അങ്ങനെ പലത് നേടാനുള്ളത് കൊണ്ട് യജമാന സേവ ചെയ്ത് കഴിയും. പറയുന്നു യഥാ അനുശാസനം യമം എം എം അന്തം അഭിക്രാന്ത ഭവന്തി. യജമാനന്റെ ആജ്ഞയനുസരിച്ച് എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണോ ചെയ്ത് നേടേണ്ടത് അതൊക്കെ ചെയ്ത് നേടുന്നു. അതുപോലെ ഉപാസകനും യജമാനും അയാൾ കാമിക്കുന്ന ഫലം തന്നെ അയാളുടെ യജമാനാണ്. ആ ഫലത്തെ നേടുന്നതിന് വേണ്ടി എന്താണോ ഉപാസന ചെയ്യേണ്ടത് അതൊക്കെ അവൻ ചെയ്യും. പുണ്യപാപങ്ങളിലൂടെ ഫലത്തെ നേടാൻ വേണ്ടി പ്രത്യന്താദി ഉപജീവന്തി ദൃഷ്ടാന്തോ അസ്വാതന്ത്രി ദോഷം പ്രതി പുണ്യഫലം. പറയുന്നു ഉപാസകന് ഒരു ദോഷമുണ്ട്, അസ്വാതന്ത്ര്യ ദോഷം. തത്വജ്ഞനല്ല. എന്തുകൊണ്ടാണ് അസ്വാതന്ത്ര്യ ദോഷം വരുന്നത്? കാരണം ഉപാസകൻ ഉപാസന ചെയ്യണം, പുണ്യം ഉണ്ടാകണം, പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ലോകങ്ങൾ ഫലം ഉണ്ടാകുന്നത്. ഉപാസകൻ പുണ്യത്തിൽ നേടേണ്ടി വരുന്നപ്പോൾ അതാണ് അസ്വാതന്ത്ര്യം, പുണ്യത്തെ ആശ്രയിച്ചു വരുന്ന ഫലങ്ങൾ. അത് ഉപാസകന്റെ ദോഷമാണ്, ആ സ്വാതന്ത്ര്യം ദോഷമാണ്. തത്വജ്ഞൻ അങ്ങനെയല്ല, തത്വജ്ഞൻ പുണ്യത്തെ ആശ്രയിക്കുന്നില്ല. തത്വജ്ഞന്റെ ഫലമെന്ന് പറയുന്ന പ്രതകൃത്യത അല്ലെങ്കിൽ ആത്മവിശ്രാന്തി, ആ തത്വജ്ഞാനം അല്ലാതെ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല, പുണ്യഭാവങ്ങളെയൊന്നും ആശ്രയിക്കുന്നു. ഉപാസന എങ്ങനെയല്ല, നേരിട്ട് പുണ്യഭാവത്തെ ആശ്രയിക്കുന്നു. ഈ തത്വജ്ഞാന പദവിയിലെത്തിക്കുന്നതിന് വേണ്ടി, സ്വയം അതിലെത്തിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഗുരു അയാളെ അതിനെ എത്തിപ്പിക്കുന്നതിന് വേണ്ടി അയാൾക്ക് മറ്റു പലതും നിർദ്ദേശിക്കുന്നു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മമോക്ഷം, തത്വജ്ഞാനം കൊണ്ട് നേടേണ്ട മോക്ഷം. അതിൽ അസ്വാതന്ത്ര്യ ദോഷമില്ല, അതാണ് ഇവിടെ പറയുന്നത്. ഇതൊരു നിമിത്തത്തെ ആശ്രയിക്കുന്നു. ആത്യന്തികമായി തത്വജ്ഞാനത്തെ പോകുന്നു, കാരണം തത്വജ്ഞാനവും നിലനിൽക്കുന്നില്ല. വേറിട്ട് നിലനിൽക്കുന്നില്ല. തത്വജ്ഞാനവും ഞാനും അങ്ങനെ രണ്ടായി നിൽക്കുന്നില്ല. തത്വജ്ഞാനവും തത്വജ്ഞാനിൽ നിന്ന് വേറിട്ടല്ല. അതുകൊണ്ട് അവിടെ അസ്വാതന്ത്ര്യ ദോഷമില്ല. ഇവിടെ അങ്ങനെയുള്ള ഉപാസനെ സംബന്ധിച്ചിടത്തോളം പുണ്യത്തെ ആശ്രയിക്കുന്നു, അതുകൊണ്ട് അവിടെ അസ്വാതന്ത്ര്യ ദോഷമുണ്ട്. രണ്ടും പറയുന്നു. ഉപാസനയെക്കുറിച്ച് പറയുമ്പം തന്നെ തത്വജ്ഞന്റെ നിലപാടും പറഞ്ഞു. എന്താണ് ഉപാസകനെ സംബന്ധിച്ചിടത്തോളം യജമാനനുണ്ട്, തത്വജ്ഞനെ സംബന്ധിച്ച് യജമാനനുണ്ട്, ഭൃത്യനുമില്ല, രണ്ടുമില്ല. യജമാനില്ല, ഭൃത്യനാകാം, അതും അവിടെ സ്വാമി ഭൃത്യഭാവം ഉപാസനയിൽ അങ്ങനെ ഇല്ലാത്തതുണ്ട്. ഉപാസനയിൽ ആത്യന്തികമായിട്ട് അയാളുടെ കാമങ്ങൾ തന്നെ അയാളുടെ യജമാനായിരിക്കും. ആ കാമം നയിക്കുന്ന വഴിയാണ് അയാൾ പോകുന്നത്. സ്വർഗകാമി സ്വർഗകാമി, സ്വർഗത്തെ കാമിക്കുന്നവൻ സ്വർഗത്തിന് വേണ്ടി ഉപാസനയോ യജ്ഞോ എന്തും യോഗ്യമായി ചെയ്യും. അല്ലെങ്കിൽ ഹിരണ്യഗർഭ പ്രാപ്തി പോലെയുള്ള ഫലങ്ങൾക്ക് വേണ്ടി ഉപാസന ചെയ്യുന്നു. അവിടെയെല്ലാം വ്യത്യാസമുണ്ട്. അവിടെ അനുശാസനത്തെ അനുവർത്തിക്കുന്നു, ഉപദേശത്തെ അനുവർത്തിക്കുന്നു. അനുശാസനം അനുസരിച്ച് തന്നെ പോകണം, ഇന്ന വഴിക്ക് പോകണമെന്ന്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, എത്ര വേദ വേദ ഭൂതി, അവിടെ വേദം പോലും വേദം അല്ലാതായി തീരുന്നു. പിന്നെ ഇവിടെ എങ്ങനെ യജമാനം വേദം പോലും യജമാനം ുള്ള വ്യത്യാസം. വാസനയുടെ ഫലത്തിന് വേറെയും ദോഷമില്ല. വാസനയ്ക്ക് ഒരുവൻ പാത്രമാണെങ്കിൽ അയാൾക്ക് ഉപാസന അനുഷ്ഠിക്കാം. പക്ഷെ അനുഷ്ഠിക്കുമ്പോൾ തന്നെ അതിന്റെ ദോഷവും ഗുണവും എല്ലാം മനസ്സിലാക്കി വേണം ചെയ്യാം. അതിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയാൽ എന്തിനത് അനുഷ്ഠിക്കണം, കാരണം അത് അനുഷ്ഠിക്കുന്നതിനുള്ള യോഗ്യതയേ ഉള്ളൂ. അതുകൊണ്ട് അനുഷ്ഠിക്കുന്നു. അത അന്യോ ദൃഷ്ടാന്ത തക്ഷേം പ്രതി തദ്ദേഹ ഇനിയും ഉപാസനാക്രമങ്ങളുടെ ഫലം നശിക്കുന്നതാണെന്നുള്ള വേറെ ദൃഷ്ടാന്തമുണ്ട്. എന്താണ് തദ്ദേഹ ദായഹ കർമ്മചിത്തോ ലോക ക്ഷീയത്തെ ഏവമേവ അമുത്ര പുണ്യചിത്തോ ലോക ക്ഷീയത്തെ തദ്യ ഇഹ ആത്മാനം മനനു വിദ്യ വ്രജന്തി ഏതാംശ സത്യാൻ കാമാൻ തേഷാം സർവേഷു ലോകേഷു അകാമചാരോ ഭവതി അഥയ ഇഹ ആത്മാനം അനുവിദ്യ വ്രജന്തി ഏതാംശ സത്യാൻ കാമാൻ തേഷാം സർവേഷു ലോകേഷു കാമചാരോ ഭവതി തത്ര ഇഹ ലോകേ താസാമേവ സ്വാമ്യ അനുശാസന അനുവർത്തിനീനാം പ്രജാനാം സേവാദിജനിത ലോക പരാധീന ഉപഭോഗ ക്ഷീയതേ അന്തമാൻ ഭവതി. ഉപാസകൻ വ്യക്തമായും ഫലത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തത്ര ഇഹ ലോകേ ഇവിടെ താസാമേവ സ്വാമി അനുശാസന അനുവർത്തിനി, ഇവിടെ ഗുരുവിന്റെ അനുശാസനത്തെ, യജമാനന്റെ അനുശാസനത്തെ, രാജാവിന്റെ അനുശാസനത്തെ അതേപോലെ അനുവർത്തിക്കുന്നു. ഒരു തെറ്റും കൂടാതെ അക്ഷരം പറ്റി എന്തെങ്കിലും ചില കാമനകളുണ്ട് വെച്ച് ആ കാമനകളെ നേടാൻ വേണ്ടി, അതാണ് തത്വജ്ഞനല്ല പറയുന്നത്, നിഷ്കാമിയ എന്ന് പറയുന്നത്, കാമനയുള്ളവനെ കുറിച്ച് പറയുകയാണ്. സ്വാമി അനുശാസന അനുവർത്തിനി പ്രജാന സേവാദി ജനതോ, അങ്ങനെയുള്ളവർ ഋഷ്യന്മാരോ പ്രജകളോ ആരായാലും ഫലത്തിന് വേണ്ടി ഗുരുവിനെ അല്ലെങ്കിൽ യജമാനെ ഉപാസിക്കുന്നവൻ, അവന് സേവാദി ജനത ലോക, ഇവിടെ ലോകത്തിലാണെങ്കിൽ എന്താണ് രാജാവിനെ സേവിക്കുന്നത്, സേവ കൊണ്ട് അവന് കിട്ടുന്ന ഫലം പരാധീന ഭോഗ, ആ ഫലം അനുഭവിച്ച പരാധീനമാണ്, യജമാനൻ കൽപ്പിച്ചത് കൊണ്ട് കിട്ടിയതാണ്, യജമാനന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്, യജമാന്റെ സംതൃപ്തിയിൽ കിട്ടിയതാണ് ഫലം. പരാധീന ഉപഭോഗമാണ്, അതിന്റെ അനുഭവം പരാധീനമാണ്. അനുഭവാൻ അനുഷ്ഠിക്കുന്നു, ആ ഫലങ്ങൾ ഇല്ലാതായിത്തീരുന്നു, അന്ധമുള്ളതായിത്തീരുന്നു. അത് ലൗകികമായ സേവാദികളിലൂടെ നേടുന്ന ഫലമായും ശരി, ഉപാസനയുടെ നേടുന്ന ഫലമായും ശരി, നിലനിൽക്കുന്നില്ലാത്ത ഇതാനും ദാഷ്ടാന് ദിവസം. മറിച്ച് ദാഷ്ടാന് ദിവസത്തെ അങ്ങനെയല്ല, എന്താണ് ഏമേവ അമുത്ര അഗ്നിഹോത്രാദി പുണ്യജനതോ ലോക പരാധീന ഉപകക്ഷീയ. ഇനി പറയുന്നു പരമാത്മാവ് ഒഴികെയുള്ള സ്ഥലം അഗ്നിഹോത്രാദി അനുഷ്ഠാനങ്ങളിലൂടെ പുണ്യത്തെ സമ്പാദിച്ച് നേടുന്നതും പരാധീന ഉപഭോഗാതും അനുഭവം കൊണ്ട് ക്ഷയിച്ചു പോകും. ഉക്തോ ദോഷോ യേഷാമി വിഷയം ദർശയത്തി, ദോഷങ്ങൾ ഇവയ്ക്കെല്ലാത്തിനും കർമ്മമായാലും ശരി ഉപാസനയായാലും ശരി ഫലം നശിച്ചു പോകുന്നു. തത്ര ഇഹ അസ്മിൻ ലോകേ ജ്ഞാനകർമ്മണോരധികൃത യോഗ്യ സന്ധാത്മാനം യഥോക്തലക്ഷണം ശാസ്ത്രാചാര്യ ഉപദിഷ്ടാനന് വിദ്യ യഥോക്ത ഉപദേശം മനസ്സ് സംവേദ്യതാം അകൃത്വ അപർജന്തി ദേഹാദസ്മാത് പ്രയന്തി സേതാം ശേതോക്താൻ സത്യ സത്യസങ്കല്പ കാര്യാംശ സ്വാത്മസ്ഥാൻ കാമാൻ അനുവിദ്യ തേഷാം സർവീഷ ലോകേഷു അക്കമചാരു അസ്വതന്ത്ര ഭോതി. ആ പൂർണ്ണതയിൽ എത്താത്തവന്റെ കാര്യം പറയും, ഉപാസനയിലൂടെ കർമ്മങ്ങളിലൂടെ എല്ലാം പരലോകത്ത് പ്രാപിച്ചാൽ അവൻ എവിടെ എത്തിച്ചേരുന്നു അവിടെയുള്ള കാമങ്ങളെ അവൻ അനുഭവിക്കാൻ പറ്റും, സർവകാമ ആപ്തി അവനെ സംബന്ധിച്ചുണ്ടാകുന്നില്ല. അസ്മിൻ ലോകെ ജ്ഞാനകർമ്മണോരധികൃത യോഗ്യ ഉപാസനയ്ക്കും കർമ്മത്തിനും അധികാരിയായിട്ടുള്ള യോഗ്യന്മാർ സന്ധ, അത് വെറുതെ വിട്ടു പറയുന്നു യോഗ്യന്മാർ, ജ്ഞാനത്തിനും ഉപാസനയ്ക്കും കർമ്മത്തിനും സർവരി യോഗ്യരല്ല, അങ്ങനെ യോഗ്യരായിട്ടുള്ളവർ ആത്മാന യഥോക്ത ലക്ഷണം അവരെന്ത് ചെയ്യുന്നു, ഇവിടെ പറഞ്ഞ രീതി ശാസ്ത്രാചാര്യ ഉപദിഷ്ട അനന് വിദ്യ ശാസ്ത്രനാചാര്യൻ നിർദ്ദേശിച്ചതിനനുസരിച്ച് യഥോ ഉപദേശം മനു ഉപദേശത്തിനനുസരിച്ച് സ്വസംവേദ്യത മകർത്വ, ഇവിടെ ആത്മബോധം കൂടാതെ എന്നർത്ഥം. ശരിയായ ആചാര്യന്റെ അവർക്കുണ്ട് ശാസ്ത്രാചാര്യ ഉപദേശമുണ്ട്, പക്ഷെ ശരിയായ ആത്മബോധം ശരിയായ ആചാര്യനിൽ നിന്നുള്ള ശരിയായ ഉപദേശം കൂടാതെ സ്വസംവിദ്യത അകൃത്വ ആത്മബോധം കൂടാതെ, ആത്മബോധമുള്ള തന്നെ കർമ്മത്തിന് ഉപാസനയ്ക്കൊന്ന് യാതൊരു പ്രസക്തിയും, കാരണം ഇതെല്ലാം ഫലത്തെ ഇച്ഛിച്ച് ചെയ്യുന്ന, ആത്മബോധം ഇല്ലാത്തടത്താണെങ്കിൽ ഇതെല്ലാം ഉണ്ട്, ആത്മബോധമുള്ളടത്താണെങ്കിൽ ഇതിൽ നിന്നും നിലനിൽപ്പില്ല. ശാസ്ത്രാചാര്യ ഉപദേശം ഉപദിഷ്ടം അനുവിദ്യ അനനുവിദ്യ രണ്ടുമാണ്, ഉപദേശത്തെ അനുസരിച്ചും അനുസരിക്കാം, യഥാർത്ഥ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ടും അത് സ്വീകരിക്കാതെ, സ്വീകരിച്ചാണെങ്കിൽ പിന്നീട് അവൻ സർവവിത്താവും സർവത്തെയും അറിയുന്നവനാകുന്നു, സർവവും അവന് സിദ്ധമാകുന്നു. മറിച്ചാണെങ്കിൽ സ്വസംവേദ്യത അകൃത്വം ആത്മബോധം കൂടാതെയാണെങ്കിൽ പ്രജന്തി ദേഹാദാത്മാ പ്രയന്തി, ഈ ശരീരം വിടുകയാണെങ്കിൽ മരണത്തോടുകൂടി യഥാം ചെയ്തോക്താൻ സത്യാൻ സത്യസങ്കല്പ കാര്യാം സ്വാത്മസ്ഥാൻ കാമാൻ അനനുവിദ്യ പ്രജന്തി, എന്ത് ചെയ്യുന്നു, യഥോക്താൻ സത്യ സത്യസങ്കല്പ കാര്യാം സ്വാത്മസ്ഥാൻ, എല്ലാം തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നത് കാമാൻ അനനുവിദ്യ, ഇത് ഗ്രഹിക്കാതെ അവന് ലോകം വിടുന്നു. തേഷ സർവേഷ ലോകേഷു അകാമചാരു അസ്വതന്ത്രം. അവൻ സർവത്ര അസ്വതന്ത്രനായിരിക്കും, ഇവിടെ അസ്വതന്ത്രനായിരിക്കും, പരലോകത്തിൽ അസ്വതന്ത്രനായിരിക്കും. കാരണം അവൻ പുണ്യത്തെ ആസ്വദിച്ചു പോകുന്നു, പുണ്യക്ഷയിക്കുമ്പോൾ തിരിച്ചു വരേണ്ടി വരുന്നു. പുണ്യ പാപവൃദ്ധിയിൽ അവൻ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു, അസ്വതന്ത്രനാകുന്നു. യഥാ രാജ അനുശാസന അനുവർത്തനീനാം പ്രജാന. അതാണ് രാജാവ് പറയുന്നത്, അക്ഷരം പ്രതി അനുസരിക്കുന്ന പ്രജകൾക്ക് അതുകൊണ്ട് സുഖവും ദുഃഖവും രണ്ടും ഉണ്ടാവും. അനുകൂലമായത് പറഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞാൽ സുഖം, പ്രതികൂലമായത് പറഞ്ഞ് നിഷേധിച്ചാൽ അത് ദുഃഖം. ഇത് രണ്ടും സംഭവിക്കുന്നു. അതാണ് രാജാനു ശാസന വർത്തി നീനാം പ്രജാന. അതായത് അന്യഹലോകെ ആത്മാനുശാസ്ത്രാചാര്യ ഉപദേശിക്കുന്നു. അനുവിദ്യ സ്വാത്മ സംവേദ്യത ആപദ്യ പരിചയം തന്നെ ആരാണോ ശാസ്ത്രം അല്ലെങ്കിൽ ആചാര്യം ഉപദേശിക്കുന്നതിനനുസരിച്ച് സ്വസ്വരൂപത്തെ ഗ്രഹിച്ച് വ്രജന്തി ഇവിടെ വിട്ടു പോകുന്നത്. എങ്ങനെ സ്വാത്മ സംവേദ്യതാമാപാദ്യ പ്രത്യേകം ശ്രദ്ധിച്ചു, സ്വാത്മ സംവേദ്യമാക്കിയിട്ട് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. സത്യം കാമാണ് സർവീഷു ലോകേഷു കാമചാരോ. ദമനത്തെ കുറിച്ച് പറയുമ്പോൾ ഉപാസനെ കുറിച്ച് പറയുന്നു. സത്യസങ്കല്പൻ സത്യകാമൻ എന്നിങ്ങനെയെല്ലാം ഉപാസിക്കുന്നവൻ ഉപാസനയുടെ ഫലമായിട്ട് സർവലോകേഷു കാമാചാര ഭവനിച്ച് അവന് സർവഫലങ്ങളും പ്രാപ്തമായിത്തീരുന്നു. സർവഫലം പ്രാപ്തമായിത്തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ഫലത്തിൽ സർവഫലങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു. വ്യാപനത്തെ ഉദപാനെ സർവത സമ്പ്ലതോതയെ എന്ന് പറഞ്ഞാൽ ന്യായം പറയുകയാണ്. രാജൈവ സർവഭൂമത്തി ഹലോക, ഈ ലോകത്തിൽ ചക്രവർത്തിയായിരിക്കുന്ന രാജാവിന് വൃത്തിനെ പോലെയാണല്ല താൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയുന്നു. ധനമാനാദികളെല്ലാം അയാൾ നേടുന്നു. അതുപോലെ അതിന് സമമായി സർവഭൂമനെ പോലെ മൂന്ന് കൂട്ടരാണ്. ഒന്ന് അജ്ഞൻ, അവന് കാമചാരിത്വമില്ല. രണ്ടാമത് ഉപാസകൻ, അവന് കാമചാരിത്വമുണ്ട്, സർവകാമങ്ങളെ അവന് പ്രാപിക്കാൻ കഴിയുന്നു. സത്യസങ്കല്പാതി ഗുണത്തോടുകൂടി ഉപാസിക്കുന്നു. മൂന്ന്, ആത്മനിഷ്ഠൻ, അവന് സർവകാമങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു സ്വസ്വരൂപമായി. മറ്റങ്ങനെയല്ല, തന്റെ ഉപാസനയുടെ ഫലമായി. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അവിടുത്തെ ഉപാസനയുടെ ഫലമായി പ്രാപിച്ചിരിക്കുന്നു, അത് ആത്യന്തികമല്ല. തത്വനിഷ്ഠൻ ഒന്നിന്റെയും ഫലമല്ല, സ്വസ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു നിരുപാധികമായി, മറ്റ് സ്വാഭാവികമായി. മൂന്ന് കൂട്ടരെ ഇവിടെ പറയുക. മുഖ്യമായിട്ടിവിടെ പറയുന്ന ഉപാസകനെ കുറിച്ചാണ്. അതിനുദാഹരണം പറയുന്നത് എന്താണ്? ഒന്ന്, രാജാവ്. രാജാവ് തന്റെ സാമ്രാജ്യത്തെ പ്രാപിച്ചിരിക്കുന്നു. ഭൃത്യൻ അങ്ങനെയല്ല, രാജാവിന്റെ അനുഗ്രഹം കൊണ്ട് അല്പം എന്തെങ്കിലും പ്രാപിക്കുന്നു. അതാണ് അജ്ഞനും ഉപാസകനും പരമാർത്ഥദർശി മൂന്ന് പേരുടെ ഇന്നലെ കുറിച്ച് പറയുന്നു. അവിദ്വാൻ അപേക്ഷിച്ച് വിദ്വാന് സ്വാതന്ത്ര്യം, വിദ്വാൻ അപേക്ഷിച്ച് പരമാർത്ഥദർശിക്ക് സ്വാതന്ത്ര്യം. മൂന്നും തമ്മിലുള്ള വ്യത്യാസം. വിദ്വാൻ തികച്ചും പരാധീനനാണ് വൃത്തിന്റെ സ്ഥാനത്ത്, വിദ്വാൻ രാജാവിന്റെ സ്ഥാനത്ത്, പരമാർത്ഥദർശി ഇതിനെല്ലാം അപ്പുറം. ഒന്നും നേടുന്നുമില്ല, ഒന്നും നഷ്ടപ്പെടുന്നുമില്ല. ആനന്ദത്തെ നേടുന്നില്ല, ദുഃഖത്തെ നഷ്ടപ്പെടുന്നില്ല. പരമാർത്ഥദർശിയുടെ പിതൃലോകകാമോ ഭവതി സത്യസങ്കല്പദേവ അസ്യ പിതര സമുത്തിഷ്ഠന്തി തേന പിതൃലോകേന സമ്പന്നോ മഹീയത്തെ അഥയതി മാതൃലോകകാമോ ഭവതി സങ്കല്പദേവാസ്യ മാതൃ സമുത്തിഷ്ഠന്തി തേന മാതൃലോകേന സമ്പന്നോ മഹീയത്തെ അഥയതി ഭാതൃലോകകാമോ ഭവതി സങ്കല്പദേവാസ്യ ഭ്രാതര സമുത്തിഷ്ഠന്തി തേന ഭാതൃലോകേന സമ്പന്നോ മഹീയത്തെ അഥയതി സ്വസ്ത്രലോകകാമോ ഭവതി സങ്കല്പദേവാസ്യ സുസാര സമുത്തിഷ്ഠന്തി തേന സ്വസ്ത്രലോകേന സമ്പന്നോ മഹീയത്തെ അഥേതി സഖിലോകകാമോ ഭവതി സങ്കല്പദേവസ്യ സഖായ സമുത്തിഷ്ഠന്തി തേന സഖിലോകേന സമ്പന്നോ മഹീയത്തെ അഥയതി ഗന്ധമാന്യലോകകാമോ ഭവതി സങ്കല്പാദേവ അസ്ഥിഗന്ധമാല്യ സമുത്തിഷ്ടന്ധമാല്യലോകേന സമ്പന്നോ മഹീയത്തെ അഥ യദ്യന്നപാനലോകകാമോ ഭവതി സങ്കല്പാദേവ അസ്യന്നപാനെ സമുത്തിഷ്ഠത തേന അന്നപാനലോകേന സമ്പന്നോ മഹീയത്തെ അഥയതേ ഗീതവാദിത്രലോകകാമോ ഭവതി സങ്കല്പാദേവ അസ്യ ഗീതവാദിത്രേ സമുത്തിഷ്ഠത തേന ഗീതവാദിത്രലോകേന സമ്പന്നോ മഹീയത്തെ അഥയതേ സ്ത്രീലോകകാമോ ഭവതി സങ്കല്പാദേവ അസ്യ സ്ത്രീഹ സമുത്തിഷ്ഠന്തി തേന സ്ത്രീലോകേന സമ്പന്നോ മഹീയത്തെ യം അന്തം അഭികാമോ ഭവതി യം കാമം കാമയത്തെ സോസ്യ സങ്കല്പാദേവ സമുത്തിഷ്ഠതി തേന സമ്പന്നോ മഹീയത്തെ ഉപാസകന്റെ ഫലം പറയാണ്. ഉപാസകൻ എന്ത് സങ്കല്പമാണോ ഉള്ളത്, കഥം സർവേഷു കാമചാരോ ഭവതി യുദ്ധത്തെ യാ ആത്മാന യഥോക്തർശന ഹൃതി സാക്ഷാത്കൃതവൻ ഭക്ഷ്യമാണ് ബ്രഹ്മചര്യാദി സാധൻ സമ്പന്നഹസൻ സംസ്ഥാംസ സത്യാൻ കാമാൻ സ തെക്തദേഹോ യതി. ഇവിടെ പറയുന്നു ആ ഉപാസന ചെയ്യുന്നവൻ സത്യസങ്കല്പനായി. തത്വജ്ഞാനിയെ കുറിച്ചല്ല പറയും, സത്യസങ്കല്പം സത്യകാമനൻ എല്ലാമായി ആ പരമാത്മാവിനെ ഉപാസിക്കുന്നവൻ അതിനുള്ള ബ്രഹ്മചര്യം സത്യം തുടങ്ങിയ സാധന സമ്പത്തിയോടുകൂടി അങ്ങനെയുള്ളവൻ സത്യാൻ കാമാൻ സ തെക്തദേഹോ. അവൻ ഈ ശരീരനാശത്തിന് ശേഷം പിതൃലോകത്തെ കാമിക്കണമെങ്കിൽ പിതരോ ജനയിതാർഹതേയസുഖഹേതുത്വേന ഭോഗ്യത്വ ലോകാവുച്യന്തേ തേഷു കാമയസ്യത്തെ ഹി പിതൃവി സംബന്ധേ ഇച്ഛയസ്യ ഭവതി തസ്യ സങ്കല്പമാത്രാദേവ പിതരഃ സമുത്തിഷ്ഠന്തി ആത്മസംബന്ധിത ആപദ്യന്തേ. അവൻ പിതൃലോകത്തെ പിതൃക്കളുടെ സമീപത്തിലാണ് അവൻ സുഖത്തെ ആഗ്രഹിക്കുന്നത്. പിതൃക്കളാണ് സുഖത്തിന് ഹേതുവെന്ന് അവൻ കരുതുന്നു. അവന് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും സുഖമുണ്ടാകുന്നുണ്ട്, അതുപോലെ പിതൃലോകത്തിലെ പിതൃക്കളിൽ നിന്നും സുഖമുണ്ടാകുന്നു അവൻ കരുതുന്നു. അവിടെ അവൻ അത് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഉപാസകൻ കേവല സങ്കല്പം കൊണ്ട് തന്നെ അവിടെ എത്തിച്ചേരുന്നു. പിതൃ സമുത്തിഷ്ഠന്തി ആത്മസംവിദിതമാപാസ്യന്തി വിശുദ്ധി സത്വതയാ സത്യസങ്കല്പാദ് ഈശ്വര യുവതേന പിതൃലോകേന ഭോഗ സമ്പന്ന സമ്പത്തിൽ ഇഷ്ടപ്രാപ്തി തയാ സമൃദ്ധ മഹീയത പൂജ്യത വർദ്ധതേ വാ മഹിമാനം അനുഭവം. ഇവിടെ പറയുന്നു വിശുദ്ധ ചിത്തം കൊണ്ട് അവന്റെ അന്തക്കരണം ശുദ്ധമായിരിക്കുന്നുണ്ട്. ഉപാസകൻ അവന്റെ സങ്കല്പം കൊണ്ട് സത്യസങ്കല്പം, കാരണം അവൻ സത്യസങ്കല്പനായ ഈശ്വരനെ ധ്യാനിക്കുന്നുണ്ട്. അവന്റെ സങ്കല്പങ്ങൾക്കും സത്യത്വം വരുന്നു. സത്യസങ്കല്പനായ ഈശ്വരനാണല്ലോ ഉപാസിക്കുന്നത്. ഉപാസനയുടെ ഫലത്തിനനുസരിച്ച് അവൻ പിതൃലോകത്തെ കാമിക്കുമ്പോൾ അവന്റെ സങ്കല്പ സത്യമായി തീരുന്നു. ഈശ്വരന്റെ സങ്കല്പം ശബ്ദസ്പർശ രൂപരസ ബന്ധത്തിൽ നമ്മുടെ മുമ്പിൽ സത്യമായി അനുഭവപ്പെടുന്നത് പോലെ ഉപാസകന്റെയും സങ്കല്പത്തിനനുസരിച്ച് അവന് ഈ ലോകങ്ങളെല്ലാം സത്യമായി അനുഭവപ്പെടുന്നു. പിതൃ സമുഷ്ടന്തി ആത്മസംബന്ധിതാപദ്ധ്യതേ വിശുദ്ധ സത്വതയ സത്യസങ്കല്പാദ് ഈശ്വര ദൈവത്തേന പിതൃലോകേന ഭോഗേന്റെ സംബന്ധ അവൻ പിതൃലോക ഭോഗങ്ങൾക്ക് അധികാരിയായി തീരുന്നു. സമ്പത്തിൽ ഇഷ്ടപ്രാപ്തി സമൃദ്ധോ മഹീയത പൂജ്യദേവൻ അവിടെ പൂജ്യനായി തീരുന്നു. ഇഷ്ടപ്രാപ്തിയിലൂടെ ആ മഹിമാനാഭിഭാവം ഇതൊക്കെ പറഞ്ഞ ശേഷമുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നു. അതിനുള്ള ഭാഷകാരം പ്രത്യേകം പറഞ്ഞത് തെക്തദേഹ. അതുപോലെ ഓരോ ലോകം സമാനമെന്യ മാത്രോ ജനയിക്കുക അതീതാസുഖീകൃത സാമർത്ഥ്യ മുമ്പ് ഇപ്പൊ തന്നെ എന്താണ് മാത്ര മാതാവ് സുഖത്തിന് ഹേതുവാണെന്നുകൊണ്ട് അവൻ ആഗ്രഹിക്കേണ്ട മാത്ര ലോകമാണെങ്കിൽ അങ്ങനെ ലോകങ്ങളുണ്ട് എന്നിവിടെ പറയുന്നതെന്ന് നമ്മൾ വിശ്വസിക്കും. ആ ലോകത്തെ പ്രാപിക്കുന്നു. ഹേതുത്വ ഹേതു ഭൂദാസു ഗ്രാമസുന്ദരാദി ജനനവിത്വാസു മാതൃഷു വിശുദ്ധ സത്വസേവന ഇച്ഛ സംബന്ധവുമായി. മാതാവ് എന്ന് പറഞ്ഞാൽ ജീവൻ മനുഷ്യൻ മാത്രമല്ലല്ലോ, ജീവൻ എന്ന് പറയുന്ന പക്ഷി മൃഗാദികളും എല്ലാം ഉണ്ട്. മാത്ര ലോകത്തെ പ്രാപിക്കുന്നു എന്താ മനുഷ്യന്റെ മാത്ര ലോകത്തിന് പ്രാപിക്കുന്നുണ്ടോ? ഇവിടെ പറയുന്നു ഗ്രാമസൂകരത്തിന്റെ പന്നിയിടാമ ഉണ്ടല്ലോ, പന്നിയിടാമ ആ ലോകത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ഒരു ലോകം നീചയോനികളിൽ ആ ജന്മത്തെ പ്രാപിക്കുക, അവിടെ സുഖത്തെ പ്രാപിക്കുക, അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിപരീതാർത്ഥത്തെ നിഗ്രഹിച്ചു കളയരുത് എന്ന് പറയുന്നു. ഗ്രാമസൂകരാദി ജന്മനിമിത്തം അതൊന്നുമല്ല, അതൊന്നും കാരണം എന്തുകൊണ്ട് ഇവിടെ യോഗി ഉപാസന കൊണ്ട് വിശുദ്ധ സത്വനായനാണ് അവൻ യോഗ്യമായ സ്ഥലത്തെ എത്തിച്ചത്. പന്നിയും പൂച്ചയും പട്ടിയുമായിട്ടൊന്നും അവൻ ജനിക്കത്തില്ല. അന്ധക്കരണ ശുദ്ധി കൊണ്ട് അതുകൊണ്ട് അവൻ ഏത് ലോകങ്ങളോ കാണും. ഇവിടെ കുറെ ലോകങ്ങളുടെ പേര് പറഞ്ഞ് ഇത് കാണും, ഇതിൽ കൂടുതൽ കാണാം എന്ന് പറയുന്നു. സംഗീതമുള്ള ലോകമുണ്ട്, അന്നപാനങ്ങൾ മാത്രമുള്ള, തിന്നിയും കുടിക്കുകയും മാത്രം ചെയ്താൽ മതി, ഗീതവാദിത്രങ്ങൾ അവിടെ എപ്പോഴും ഡാൻസും പാട്ടും മാത്രമായി, ഇങ്ങനെയൊക്കെയുള്ള ലോകങ്ങളുണ്ടെന്ന് പറയുന്നു. ഉണ്ടായിരിക്കാം, എനിക്ക് ഉറപ്പൊന്നുമില്ല. അവിടെ പോയി അതൊക്കെ അനുഭവിക്കാമെന്നാണ്. ഉപാസന ചെയ്ത അനുഭവിക്കാം. ഉപാസന ചെയ്തില്ലെങ്കിൽ നടക്കത്തില്ല. അപ്പോ എന്താണോ സത്യസങ്കല്പാദി ഗുണങ്ങളെ അവൻ ഉപാസിക്കുന്നത്, ആ തരത്തിൽ അവന് ഫലം ഉണ്ടാവുന്നു. യം അനന്തം പ്രദേശം അഭികാമബോധി, അവൻ ഏത് ദേശത്തെയാണോ ആഗ്രഹിക്കുന്നത്. നേരത്തെ രാജാവിന്റെയും പ്രജയുടെ ഉദാഹരണം പറഞ്ഞു. പ്രജ അവൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല, രാജാവ് പറയുന്നിടത്തേ പോകാൻ പറ്റും. രാജാവിന് അങ്ങനെയല്ല, തന്റെ സാമ്രാജ്യത്തിൽ എവിടെ വേണമെങ്കിലും യഥേഷ്ട സഞ്ചരിക്കാം. അതുപോലെയാണ് ഉപാസകന്. എം എം അന്തം പ്രദേശം അഭികാമ ഭൂതി, ഏത് ദേശത്തെയാണോ അവൻ ആഗ്രഹിക്കുന്നത് എന്ന് ചെയ്ത് ലോകത്തെ ഏത് ഫലത്തെ, എം കാമം കാമയതേ, അവിടെ എന്തൊക്കെ സുഖത്തെയാണോ ആഗ്രഹിക്കുന്നത്, യഥോക്ത വ്യതിരേകീണ അന്തഃ പ്രാപ്തമിഷ്ട കാമസ്യ സങ്കല്പാദേവ സമുത്തിഷ്ഠ്യ, അവൻ ആ ദേശത്തെ പ്രാപിക്കുന്നു സങ്കല്പം കൊണ്ട് തന്നെ, അവിടുത്തെ സുഖങ്ങൾ അവൻ അനുഭവിക്കാൻ കഴിയുന്നു. തേന ഇച്ഛയ അഭിപ്രേതാർത്ഥ പ്രാപ്തി സമ്പന്നോ മഹീയതേത്തി, അവിടെ അവൻ പൂജ്യനായിത്തീരുന്നു, അവൻ ആഗ്രഹങ്ങളെല്ലാം നേടിയിട്ട്. ഉപാസകൻ ചുരുക്കം പറയുന്നതാണ് ഇവിടെ പറയുന്ന തരത്തിലുള്ള വൈദികമായ ഉപാസനകൾ. ഈശ്വരന്റെ സത്യകാമൻ സത്യസങ്കല്പനായിട്ടുള്ള ഉപാസിച്ചു കഴിഞ്ഞാൽ അവന് അവൻ എന്ത് സങ്കല്പങ്ങളാണോ അവന്റെ ഉള്ളിലുള്ളത് ആ സങ്കല്പങ്ങളെല്ലാം പ്രാപിക്കും. അതിന് ഈ ശരീരം വിട്ടിട്ടായാലും ശരി, ഈ ശരീരം നശിച്ചിട്ടായാലും ശരി, പരലോകത്ത് പോയാലും ശരി, അത് സാധിക്കും. അതാണ് ഉപാസനയുടെ ഫലം. അവിടെ തന്നെ ഉപാസന ചെയ്യാത്തവന്റെ ഫലം പറഞ്ഞു. സത്യനിഷ്ഠന്റെ